Namah Shivaya. Dear listeners of Shaivam.org, now we are listening to Taittiriya Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
വിദ്യാസഹിതാനാം കർമ്മണാം നിത്യാരംഭ സാമർഥ്യമിതി ചേതനോ വിരോധ നിത്യം ച ആരഭ്യതേതി ച വിരുദ്ധം യദ്വിനിഷ്ഠം തദേവ ന ഉത്പദ്യതെ ഇതി പ്രധ്വംസ ഭാവ നിത്യോ വിമോക്ഷ ആരഭ്യവേതി ച മോക്ഷസ്യ ഭാവരൂപത്വ പ്രധ്വംസ ഭാവോപി ആരഭ്യതേ ഇതി അഭാവസ്യ വിശേഷാഭാവ വികല്പമാത്രമേത ഭാവപ്രതിയോഗി സ്വഭാവ. കർമ്മകൊണ്ട് മോക്ഷം എന്ന് പറയുന്ന രണ്ട് പക്ഷം അതിനെ നിഷേധിക്കുകയാണ്. ഒന്ന് കാമ്യം നിഷിദ്ധങ്ങൾ ഒഴിവാക്കുക, കേവലം നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുക, കാമ്യനിഷിദ്ധ കർമ്മങ്ങൾ അനുഷ്ഠിക്കാത്തതുകൊണ്ട് ബ്രഹ്മത്തിന് കാരണമില്ല, പുണ്യഭാവങ്ങളില്ല, നിത്യകർമാനുഷ്ഠാനങ്ങളുടെ പാപങ്ങളെല്ലാം നശിക്കും, ഈ ശരീരനാശത്തോടുകൂടി മോക്ഷം. അങ്ങനെ നിഷേധിച്ചു. രണ്ടാമത്തത് കർമ്മത്തിന്റെ ഫലം ആനന്ദമാണ്, കർമ്മം കൊണ്ട് ആനന്ദം നേടുക, സ്വർഗം എന്നതിന്റെ അർത്ഥം ആനന്ദം എന്നുള്ള അർത്ഥം വേണം. അതിനെ നിഷേധിച്ചു. അടുത്ത് വരുന്നത് വിദ്യാസഹിതമായ കർമ്മവും നിത്യാരംഭ സാമർഥ്യം എന്നാണ് അർത്ഥപക്ഷം. വിദ്യാസഹിതമായ കർമ്മം, അതുകൊണ്ട് മോക്ഷ ആരംഭ സാമർഥ്യം. മോക്ഷം ഞാനോ കർമ്മം ഇതിനു മുമ്പ് ജ്ഞാനകർമ്മ സമുച്ചയം എന്നുള്ള രീതിയിൽ നിഷേധിച്ചിട്ടുണ്ട്. വിദ്യയ്ക്ക് ജ്ഞാനമെന്നും ഉപാസനമെന്നും രണ്ടർത്ഥമുണ്ട്. ഉപാസനാസഹിതമായ കർമ്മം അംഗീകരിക്കുന്നുണ്ട്. ഉപാസനാസഹിതമായ കർമ്മം, കർമ്മം നിഷ്കാമമായിരുന്നു, കർമ്മയോഗമായിരുന്നു. നിഷ്കാമം എന്ന് പറയുമ്പോൾ അത് കർമ്മയോഗമായിട്ടാണ് കഴിയുന്നത്. കാരണം കർമ്മയോഗം കൂടാതെ നിഷ്കാമത്വ സാധ്യമല്ല. അതുകൊണ്ടാണ് നിത്യകർമ്മങ്ങളും മോക്ഷസാധ്യമല്ല എന്ന് പറയുന്നത്. നിത്യകർമ്മം ഒന്നും കാമിച്ച് ചെയ്യാൻ പറ്റത്തില്ല, കാണാനും ഫലമില്ല. നിത്യകർമ്മത്തെ വിധിച്ചു, ഫലത്തെ വിധിച്ചില്ല. ഒരു കാമനയോടുകൂടി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നിത്യകർമ്മം നിഷ്കാമകർമ്മമാണ്. ഫലമുണ്ടോ ഇല്ലയോ നിങ്ങളെ തീരുമാനിക്കും വേദം പറയണം. വേദിയുടെ സംബന്ധിച്ചിടത്തോളം വേദം പറയുന്ന ഫലമേ ഉള്ളൂ. കാമ്യകർമ്മങ്ങൾക്ക് ഫലം പറഞ്ഞിട്ടുണ്ട്, അഗ്നിഹോത്രം ജ്യോതിഷ്ഠവും വേദം പറഞ്ഞുകൊണ്ട് അതിന് ഫലമുണ്ട്. നിഷിദ്ധ കർമ്മങ്ങൾക്കും ഫലം പറഞ്ഞിട്ടുണ്ട്, നരകഫലവും മറ്റും. പക്ഷെ നിത്യകർമ്മത്തിന് ഫലം പറഞ്ഞില്ല, നിത്യകർമ്മത്തിന്റെ പ്രകടനത്തിൽ ഫലങ്ങളെ പറഞ്ഞില്ല. പിന്നെ നിത്യകർമ്മം എങ്ങനെ അനുഷ്ഠിക്കാൻ പറ്റും? എന്തായാലും പ്രേരണം, നമ്മുടെ കാമനയില്ല. ഒരു ഫലത്തെ കാമിച്ച് ചെയ്യുന്നു, അത് നിഷ്കാമമായി. പക്ഷെ വേദത്തെ വിധിച്ചു, വേദത്തെ വിധിച്ചതുകൊണ്ട് അനുഷ്ഠിക്കും. അപ്പൊ നിത്യകർമ്മം ഒരാൾ എന്തുകൊണ്ട് അനുഷ്ഠിക്കുന്നു? ഒരു കാമനയും കൂടാതെ വേദത്തിൽ വിധിച്ചതുകൊണ്ട് മാത്രം അനുഷ്ഠിക്കുന്നു. നിഷ്കാമനായ കർമ്മം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അത് ചെയ്യാതിരുന്നാലോ? വേദത്തിൽ വിധിച്ച കാര്യം ചെയ്യാതിരുന്നാൽ ദോഷമുണ്ട്, അതുകൊണ്ട് അത് ചെയ്തേ പറ്റും. ഭാവി വരാൻ പോകുന്ന ദോഷം, ആഗാമി ജന്മങ്ങളിൽ വരാൻ പോകുന്ന ദോഷം, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആഗാമി ദോഷം നിവർത്തിക്കാൻ വേണ്ടിയിട്ട് നിത്യകർമ്മം ചെയ്യണം. അപ്പോൾ നിത്യകർമ്മം നിഷ്കാമമായി ചെയ്യാൻ പറ്റും. പരാജയം നിവർത്തിയില്ല, കാരണം വേദം അതനുസരിക്കുന്നില്ല. എന്നാൽ ആ നിത്യകർമ്മം കൊണ്ട് തന്നെയാകാൻ മോക്ഷം അതിനും സാധ്യമല്ല. ഭാഷകാരനും നിഷേധിച്ചു. നിത്യകർമ്മങ്ങൾക്കും ഫലമുണ്ട് എന്നാണ് അവസാനം പറയുന്നത്. നിത്യകർമ്മങ്ങൾക്കും ഫലമുണ്ടായി പിന്നെ കൽപ്പിക്കേണ്ടി വരും. നിത്യകർമ്മം നിഷ്കാമമായി അനുഷ്ഠിക്കുന്നു, അതുകൊണ്ട് മോക്ഷം സാധ്യമല്ല, അതിനും നിഷേധിച്ചു. അതുകൊണ്ട് വിദ്യാസഹിതാണ് കർമ്മം, ജ്ഞാനത്തെയും കർമ്മത്തെയും കൂടെ എടുക്കുക, നിത്യാരംഭം, അതുകൊണ്ട് മോക്ഷം സാധിക്കാം, സാധ്യമല്ല, നിഷേധിക്കുന്ന വിരോധ. എന്തുകൊണ്ട് ആചാര്യസ്വാമികൾ കർമ്മത്തെ ഇത്രയും ശക്തമായി നിഷേധിക്കുന്നു? കർമ്മത്തിന് ഒരിക്കലും മോക്ഷത്തെ കൊടുക്കുന്നതിന് ശേഷിയില്ലാന്നതുകൊണ്ട് അശക്തമായി പറയുന്നു. കാരണം മോക്ഷത്തെ അംഗീകരിക്കണം, പക്ഷേ അതൊരു കർമ്മത്തിന്റെ ഫലമാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് ജന്യമാണെങ്കിൽ ഉണ്ടാകുന്നു. കാരണം എല്ലാ കർമ്മങ്ങളുടെ ഫലങ്ങളും ജന്യമാണ്. സ്വർഗം, പശു, പുത്രൻ, സർവകർമ്മഫലങ്ങളും ജന്യമാണ്. കർമ്മത്തിന്റെ ഫലമായി മോക്ഷത്തെ സ്വീകരിച്ചാൽ അത് ജന്യമാണെന്നു, ജന്യമായി കഴിഞ്ഞാലോ അനിത്യമാണ്. മോക്ഷം അനിത്യമാണെന്ന് പറഞ്ഞാലും കഷ്ടപ്പെട്ടു മോക്ഷം നേടിയിട്ട് പ്രയോജനമില്ല, അത് വീണ്ടും ബന്ധനത്തിനാണ്. മോക്ഷം അനിത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലം വീണ്ടും ബന്ധനം. അതുകൊണ്ടാണ് ആ യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ആചാര്യ സ്വാമികൾ ഈ കർശനമായി നിലപാടെടുക്കുന്നത്. കർമ്മത്തിന്റെ ഒരു സ്പർശം പോലും മോക്ഷത്തിനില്ല, വരാൻ പാടില്ല, എന്നാൽ അത് ജന്യമാവും. വിരോധ അടുത്ത് പറയുന്നു, അത് സാധ്യമല്ല. നിത്യം ച ആരഭ്യ രീതി കഴിഞ്ഞ മോക്ഷം എന്താണ്? നിത്യമാണ്, നിത്യമായിരിക്കണം. അങ്ങനെ അല്ലാത്തൊരു മോക്ഷം കൊണ്ട് പ്രയോജനമില്ല. മോക്ഷം നേടുക, വീണ്ടും ബന്ധനസ്ഥനാകുക, അതാരും ആഗ്രഹിക്കുന്നില്ല. നിത്യമാണെങ്കിൽ അതങ്ങനെ കർമ്മഫലമാകും, ജന്യമാകും, കർമ്മത്തിന്റെ ഫലമാകത്തില്ല. ഇനി വിരുദ്ധം, നിത്യമാണ് ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വിരുദ്ധമല്ല. പക്ഷെ ചില കൂട്ടുകൾ അങ്ങനെയല്ല, വൈദികന്മാര് അവരും പറയുന്നത് മോക്ഷം തന്നെ, അവർക്കുണ്ട് മോക്ഷം. ഈ ശരീര നാശത്തോടുകൂടി ജീവൻ വേറെ ലോകത്ത് ഉപയോഗിച്ചത് അനുഭവിക്കുക, അത് മോക്ഷം തന്നെ. അവിടെ നിന്ന് തിരിച്ചു വരുന്നു എന്നെ അതൊന്നും അവർ ചിന്തിക്കുന്നില്ല. കർമ്മം ചെയ്താൽ ഫലരൂപത്തിൽ സ്വർഗത്തിൽ പോകാം. അപ്പൊ കർമ്മം കൊണ്ട് മോക്ഷമാകാം എന്നൊരു പക്ഷം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നിഷേധിക്കുന്നു. പക്ഷെ അവർക്കെന്താ യുക്തി? അതിന് പറയുന്നു, വിരഷ്ടൻ തദ്ദേശി, എന്താണോ നശിക്കുന്നത് അത് വീണ്ടും ഉണ്ടാകുന്നില്ലല്ലോ, ഉണ്ടാകാത്തത് കൊണ്ട് അത് നിത്യമാകാണല്ലോ. എന്താണ് ഇവിടെ മോക്ഷത്തിന് തടസ്സമായിരിക്കുന്നത്? മോക്ഷത്തിന് തടസ്സമായിരിക്കുന്നത് ഈ സംസാരം, അല്ലെങ്കിൽ ബന്ധനം, അല്ലെങ്കിൽ അജ്ഞാനം. ശരി, ഇത് നശിച്ചാൽ പിന്നെ അതുണ്ടാകുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത്? ഒരു വസ്തു നശിച്ചാൽ പിന്നെ അതുണ്ടാകുന്നില്ല. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്, നശിക്കുന്നതിനെ ഉണ്ടാകുന്നില്ല. നശിച്ചിട്ട് ഈ പുസ്തകം നശിച്ചു കഴിഞ്ഞാൽ പുസ്തകത്തിന് പിന്നെ ഉണ്ടാകാൻ കഴിയത്തില്ല. അപ്പൊ നാശം എന്തായി? വീണ്ടും ജനിക്കുന്നില്ല എന്ന് പറയുന്നത് നിത്യമായി. നാശം നിത്യമാണ്, ഒന്നുകൊണ്ട് അവസ്ഥ വീണ്ടും ഉണ്ടാകുന്നില്ല. നശിച്ചെന്ന് വെച്ചതല്ല. അങ്ങനെയാണെങ്കിൽ സംസാരം അത് കർമ്മഫലമായിക്കൊള്ളട്ടെ. കർമ്മം കൊണ്ട് സംസാരം നശിക്കുന്നു, നശിച്ചു കഴിഞ്ഞാൽ നാശം നിത്യമാകും, മോക്ഷം നിത്യമാകും. അതൊരു ഫലമായി തന്നെ മുന്നോട്ടെ, എന്താ ദോഷമെന്നാണ് അവർ പറയുന്നതിന് യുക്തിയുണ്ട്. യദ്വിനഷ്ടം തദൈവ പദ്ധതി, ഏതാണ് നശിക്കുന്നത് അതൊന്നും ഉണ്ടാകുന്നില്ല. കർമ്മം കൊണ്ടായിക്കോട്ടെ, ഇതെല്ലാം നശിക്കുന്നു. പ്രധ്വംസഭാവം നിത്യവിമോക്ഷ ആരഭ്യേവേദി. അങ്ങനെ അവർ പറയുന്ന ഒരു വ്യക്തിയാണ് പ്രധ്വംസഭാവം ഈ പറയുന്നത്. അത് ന്യായവൈശേഷിക നിങ്ങളുടെ ചിന്താഗതി അനുസരിച്ച് പറയുന്നു, അതിനെ നിഷേധിക്കുന്നു. ന്യായവൈശേഷികന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു വസ്തു എന്റെ സദ്ഭാവം അതുപോലെ തന്നെ പ്രധാനമുള്ളതാണ് അതിന്റെ അഭാവം, അതിന്റെ നാശം, അല്ലെങ്കിൽ അഭാവം, രണ്ടു തരത്തിലും പറയാം. എന്തുകൊണ്ട്? അത് രണ്ടും പദാർത്ഥമാണ്. പദാർത്ഥം എന്നുള്ള നിലയ്ക്ക് രണ്ടും തുല്യമാണ്. ദ്രവ്യം ഒരു പദാർത്ഥമാണ്. അങ്ങനെയാണെങ്കിൽ ആ ദ്രവ്യത്തിന്റെ അഭാവം ഒരു പദാർത്ഥമാണ്. ഇപ്പൊ പദാർത്ഥങ്ങൾ എന്നുള്ള നിലയ്ക്ക് അതിന് തുല്യസ്ഥാനമുണ്ട്. അതുകൊണ്ടവർ തത്വചിന്തയിൽ ഒരു പക്ഷേ ഭാവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം വരുന്ന അഭാവത്തിനാണ്. അഭാവത്തെ അവർ കാണുന്നത് തന്നെ എന്താണ്? ഭാവവസ്തുക്കളെ കാണുന്നത് തന്നെ അഭാവത്തിന്റെ പ്രതിയോഗിയായിട്ടാണ്. അഭാവവുമായി ബന്ധപ്പെടുത്തി അവർക്ക് ഭാവത്തെ ചിന്തിക്കാൻ പറ്റും. വിരളമായി താതമ്യപ്പെടുത്തി വെളിച്ചത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തുല്യ പ്രാധാന്യമാണ്. അഭാവത്തെ അവർ നാലായിട്ട് തിരിക്കുന്നു: പ്രാഗഭാവം, പ്രധ്വംസാഭാവം, അന്യോന്യാഭാവം, അത്യന്താഭാവം. ഒരു വസ്തു ഉണ്ടാകുന്നതിന് മുമ്പ് ആ വസ്തുവിന്റെ അഭാവത്തിന് പ്രാഗ് മുമ്പുള്ള അഭാവം. വസ്ത്രം ഉണ്ടാക്കുന്നതിന് മുമ്പ് നൂലായിരുന്നു, അതുണ്ടാകുന്നതുവരെ ആ നൂലുകളിൽ വസ്ത്രത്തിന്റെ പ്രാഗ് അഭാവം, ഉത്പത്തിക്ക് മുമ്പുള്ള അഭാവം. പ്രാഗ്ന്ന് വെച്ചാൽ ഉത്പത്തിക്കുന്നുള്ള അഭാവം. ഏത് നിമിഷമാണ് ആ നൂല് കൂടും പാവുമായി വസ്ത്രമായി മാറുന്നത്? ആ നിമിഷം അതുവരെ ഉണ്ടായിരുന്ന അഭാവം നശിക്കുന്നു, പ്രാഗഭാവം നശിക്കുന്നു. ഈ നൂലിൽ എത്ര കാലമായി ഈ പ്രാഗഭാവം ഉണ്ടായിരുന്നു? നൂലിനാണല്ലോ അഭാവം നിൽക്കുന്നത്. കാരണം നൂലുണ്ട്, അപ്പോൾ വസ്ത്രമില്ല. ഇപ്പോൾ വസ്ത്രത്തിന്റെ പ്രാഗഭാവമുണ്ട്. എത്ര കാലമായി അതുകൊണ്ട്? അനാദിയാണ്. അപ്പോൾ അനാദിയായിരിക്കുന്ന പ്രാഗ് അഭാവം അത് നശിക്കുന്ന വസ്ത്രമുണ്ടാകുന്നു. അതുകൊണ്ട് പറയുന്നത് അനാദി സാന്ത, അനാദിയും അന്ത്യമുള്ളതാണ്. നേരെ വിരുദ്ധമാണ് പ്രധ്വംസഭാവം. ആ വസ്ത്രത്തെ നശിപ്പിക്കുന്നു, നശിച്ചു പുസ്തകത്തെ. ഇത് പുസ്തകമായിരിക്കും, അതിന്റെ ഓരോ താളുകളായിട്ട് കുറച്ച് കളയും. പുസ്തകമുണ്ട്, പക്ഷെ ആ താളുകളിൽ അവർ പറയുന്ന എന്താണ്? ആ പുസ്തകത്തിന്റെ അഭാവം ഉള്ളതാണ്. ആ താളുകളിൽ ആ പുസ്തകത്തിന്റെ അഭാവം സ്ഥിതി ചെയ്യും. അത് എന്നൊരു സ്ഥിതി ചെയ്യുന്നു? ആ പുസ്തകത്തെ വിഘടിപ്പിച്ചപ്പോ, താളുകളായി മാറ്റിയപ്പോ. ഇനി ആ പുസ്തകത്തിന് ഒരിക്കലും ഉണ്ടാകാൻ കഴിയത്തില്ല. ഇനി ഉണ്ടായാൽ അത് രണ്ടാമത് മറ്റു പുസ്തകമായിരിക്കും. അതൊരു പുസ്തക വ്യക്തി നശിച്ചുപോയി. അതുകൊണ്ട് അതിന്റെ നാശം, പ്രധ്വംസം, അത് സാധ്യ അനന്ത. സാധ്യാണ് അനന്തവുമാണ്. അനന്തമായ കാലം ഈ ധ്വംസം നിലനിൽക്കവിടെ തിരിച്ചതിന് വീണ്ടും ജനിക്കാൻ കഴിയാത്തതുണ്ട്. നമ്മളിത് കൊണ്ട് ഉണ്ടാക്കിയാൽ രണ്ടാമത് മറ്റൊരു പുസ്തകമേ ആവും. അതിന് തിരിച്ചു വരാൻ പറ്റത്തില്ല. കാലദേശങ്ങളുണ്ടെങ്കിൽ അതിന് വ്യത്യാസം വരും. ആ നാശം, ഈ താളുകളിലുള്ള പുസ്തകത്തിന്റെ അഭാവം അനന്തമാണ്. കാരണം ആ പുസ്തകം തിരിച്ചു വരാത്തതുകൊണ്ട് ആ നാശം അവിടെ നിലനിൽക്കുന്നു, അനന്തമായി നിലനിൽക്കുന്നു. അതിനവസാനമില്ല, ധ്വംസത്തിന് നാശമില്ല. എന്ന് വെച്ചാൽ അത് നിത്യമായിരിക്കുന്നു എന്നറിയാം. നശിക്കാത്ത നിത്യമാണ്. പ്രധ്വംസഭാവം നിത്യം. അതുപോലെ സംസാരം നശിക്കുന്നു. കർമ്മം കൊണ്ടുതന്നെ സംസാരത്തെ നശിപ്പിക്കുന്നു. നശിച്ചാൽ ആ നാശം നിത്യമായി. അനന്തം എന്ന് വെച്ചാൽ നിത്യം. അതുപോലെ മോക്ഷവും ആയിക്കൂട. എന്തുകൊണ്ടായിക്കൂട? ഇവിടെ എന്താണ്? പ്രധ്വംസത്തെ സൃഷ്ടിക്കുകയാണ്. പുസ്തകത്തെ പിരിച്ചു കഴിഞ്ഞപ്പോ ആ ധ്വംസത്തെ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അവിടെ പുസ്തകം പോയി ധ്വംസം വന്നപ്പോ അതിനൊരു ആദ്യമുണ്ട്, ഒരു തുടക്കമുണ്ട്. പക്ഷെ അത് നിത്യമാണ്. കാരണം പിന്നീട് അതിന് നാശമുണ്ട്. നാശമില്ലാത്ത ഒന്നിന് നിത്യം എന്ന് പറയേണ്ടി വരും അതിന് തുടക്കമുണ്ടെങ്കിൽ. അതുകൊണ്ട് ധ്വംസം അത് തുടക്കമുള്ളതാണ് എങ്കിലും അത് നിത്യമാണ്. അതുപോലെ കർമ്മം കൊണ്ട് നിത്യമായ മോക്ഷം എന്തുകൊണ്ടായിക്കൂടാ? കർമ്മഫലം എന്തുകൊണ്ട് നിത്യമായ കൂടാതാണ്? മോക്ഷാരഭ്യമായിരിക്കും മോക്ഷത്തിൽ ഭാവരൂപത്വ പറയുന്നു. മോക്ഷം ഇതുപോലെ അഭാവമുണ്ട്. ന്യായന്മാർ പറയുന്ന തരത്തിലുള്ള അഭാവത്തെയൊന്നും ഇവിടെ അദ്വൈതി സ്വീകരിക്കുന്നില്ല. അഭാവത്തെക്കുറിച്ചുള്ള കൽപ്പനകളാണ് നമ്മൾ പറയുന്നത്. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം അഭാവം എന്ന് പറയുന്നൊന്നില്ല. ഈ ന്യായന്മാർ പറയുന്ന പോലെ വസ്ത്രം നശിച്ചാൽ പിന്നെ അതിന്റെ അഭാവമുണ്ട്, അങ്ങനെയൊന്നില്ല. എന്തിനാണ് അഭാവം എന്ന് പറയുന്ന വസ്തുവിനെ തന്നെ? ഈ പുസ്തകത്തെ ഇവരെ താളുകളായി കഴിഞ്ഞാൽ എന്താണ് ഇവിടെ കാണുന്നത്? ആ താളുകളാണുള്ളത്. അല്ല, അവിടെ അഭാവം എന്ന് പറയുന്ന ഒരു സാധനമില്ല. അങ്ങനെ കൽപ്പനയാണ്. ചിന്തിക്കുന്ന ഒരു സൗകര്യത്തിന് വേണ്ടി അങ്ങനെ വിവരിച്ചിരിക്കുകയാണ്. ആ വസ്തുവല്ലാതെ അഭാവമില്ല. പിന്നെ നിങ്ങൾക്ക് പറയാൻ എന്താണ്? പുസ്തകമില്ല എന്ന് പറയാം. പിന്നെ പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പുസ്തകമില്ലെങ്കിൽ എന്തിനെ കണ്ടുകൊണ്ടാണ് പറയുന്നത്? ആ താളിനെ കണ്ടുകൊണ്ട്. താളം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. വസ്തുവില്ലെന്ന് പറഞ്ഞത് അത് പറഞ്ഞത് അർത്ഥമില്ല. അഭാവം അധികരണ രൂപമാണ്. എവിടെയെങ്കിലും ഒന്നിന്റെ അഭാവത്തെ പറയുകയാണെങ്കിൽ അത് അധികരണം തന്നെ, അല്ല അധികരണം വേറൊന്നുമില്ല. വായുവിന് നിറമില്ലെന്ന് പറയുന്നു. നേയന്മാർ പറയുന്നത് എന്താണ്? വായുവിൻ നിറത്തിന്റെ അത്യന്ത അഭാവം പറയുന്നു. നമ്മുടെ അഭാവം എന്ന് പറയുന്നൊരു പദാർത്ഥത്തെ സ്വീകരിക്കുന്നു. അദ്ദേഹം എന്താണ് പറയുന്നത്? വായുവിൽ നിറമില്ലെന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? വായുണ്ടെന്ന് തന്നെ വേറെ നിറത്തിന്റെ ഇല്ലായ്മ എന്ന് പറഞ്ഞൊരു സാധനം വായുവിൽ ഇരിപ്പുണ്ടോ? ഇല്ല. അത് വായുവിന്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുകയാണ്. ഇങ്ങനെ നിറമില്ലാത്ത ഒന്നാണ് വായു. ഇതിന്റെ അഭാവം എന്ന് പറയുന്നതിനെ അധികരണമാണെന്നാണ് അദ്വൈതി പറയുന്നത്. ഇവിടെ മോക്ഷത്തെ അഭാവമായിട്ട് ചിന്തിക്കരുത്. മോക്ഷം അത് ഭാവരൂപത്വ അത് ആത്മസ്വരൂപമാണ്. അവിടെ സംസാര നിവൃത്തി എന്ന് പറയുന്നത് എന്താണ്? ആത്മസ്വരൂപം തന്നെ. അല്ലാതെ അവിടെ ആത്മസ്വരൂപത്തിൽ നിന്ന് വേറിട്ട് സംസാര നിവൃത്തി എന്ന് പറയുന്ന ഒരു അഭാവ പദാർത്ഥം നൈയായികന്മാരും മറ്റും കൽപ്പിക്കുന്ന പോലെ ഒരു മോക്ഷത്തെ എങ്ങനെ കണക്കാക്കുന്നു? ഏകവിംശതി ദുഃഖധ്വംസ, ദുഃഖത്തിന്റെ ധ്വംസം, അങ്ങനൊരു പദാർത്ഥം. അത് അവിടെ അധികരണമില്ലാതെ മറ്റൊന്നില്ല, ഒരു പദാർത്ഥമില്ല. അതുകൊണ്ട് മോക്ഷം ഭാവരൂപമാണ്, ആത്മസ്വരൂപമാണ്. ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത് കർമ്മം കൊണ്ട് സാധ്യമല്ല, യത്നം കൊണ്ട് സാധ്യമല്ല. കർമ്മം കൊണ്ടോ യത്നം കൊണ്ടോ സാധ്യമാകുന്നതെല്ലാം ഉത്പന്നമാകുന്നതാണ്. എന്തായാലും ഇത് മോക്ഷം ഉത്പന്നമാകുന്നതല്ല, അത് നിത്യമാണ്, ആത്മസ്വരൂപമാണ്. പ്രധ്വംസാഭാവോപി ആരഭ്യതേ ഇനി അഭാവസ്യ വിശേഷാഭാവാത് വികല്പ മാത്രമേത. പ്രധ്വംസാഭാവോപി ആരഭ്യതേ, പ്രധ്വംസാഭാവം ഉണ്ടാകുന്നു. വസ്തു നശിക്കുന്നതിന്റെ അഭാവം ഉണ്ടാകുന്നു. ഇനി അഭാവത്തിന് നിങ്ങൾ കൽപ്പിക്കുന്ന ഭേദം, പ്രാഗഭാവം, പ്രധ്വംസാഭാവം, അത്യന്താഭാവം, അന്യോന്യാഭാവം, ഇങ്ങനെ അഭാവങ്ങളൊന്നുമില്ല. അന്യോന്യാഭാവത്തെക്കുറിച്ച് പറയും. പുസ്തകം മേശയല്ല, മേശ പുസ്തകമല്ല, അന്യോന്യാഭാവം. ഒന്ന് മറ്റൊന്നാവുന്നില്ല, ഒന്നിന്റെ ഭേദം മറ്റൊരിടത്തുണ്ട്. ഇത്തരത്തിലുള്ള അഭാവകൽപ്പനയും ഭേദകൽപ്പനയും സ്വീകരിക്കാൻ നിവൃത്തിയില്ല. അഭാവസ്യ വിശേഷാഭാവ, അഭാവത്തിനങ്ങനെ വിശേഷങ്ങളില്ല. ഇതുപോലെ പ്രധ്വംസം, പ്രാഗഭാവം, അത്യന്താഭാവം, അന്യന്യാഭാവം എന്നൊക്കെ പറയുന്നത് വികല്പം മാത്രമേ ഇല്ല, വെറും കൽപ്പനകൾ. ഇവിടെ എന്താണ്? സംസാര നിവൃത്തി അംഗീകരിക്കുന്നു. പക്ഷെ ആ സംസാര നിവൃത്തി എന്ന് പറയുന്നത് ആത്മസ്വരൂപം തന്നെ, അതിൽ നിന്ന് വേറിട്ടൊന്നും. ഭാവപ്രതിയോഗി അഭാവ, ഭാവമാകുന്ന പ്രതിയോഗിയോട് കൂടിയതാണ് അഭാവം. ഭാവപ്രതിയോഗി യസ്യ, അതാണ് ഭാവപ്രതിയോഗി. ഭാവമാകുന്ന പ്രതിയോഗിയോട് കൂടി ഒന്നിനെയാണ് അഭാവം എന്ന് പറയുന്നത്. എവിടെ ആയാലും ശരി, പ്രാഗഭാവമായാലും പ്രധ്വംസഭാവമായാലും അന്യോന്യഭാവമായാലും അഭാവം ഏകരൂപത്തിലേ ഉള്ളൂ. അഭാവത്തിനുള്ള കൽപ്പന പലതും ചെയ്തിട്ട് പറയുന്നു ഉണ്ടാകുന്ന അഭാവം, നശിക്കാത്ത അഭാവം, അങ്ങനെയില്ല. അഭാവത്തെ എങ്ങനെ മനസ്സിലാക്കാം? ഭാവത്തിന് വിരുദ്ധമായിരിക്കുന്നത്, വെളിച്ചത്തിന് വിരുദ്ധമായിരിക്കുന്ന ഇരുട്ടു, അങ്ങനെ ഭാവത്തിന് വിരുദ്ധമായ അഭാവം. അത് കഴിഞ്ഞതിൽ ഭേദകൽപ്പനകൾക്കൊന്നും സ്ഥാനമില്ല. അത് എന്താണ്? അത് അധികം സ്വരൂപം തന്നെ. പുസ്തകത്തിൽ മേശയിൽ പുസ്തകമില്ല എന്ന് പറയാൻ മേശയുണ്ടെന്നേ ഉള്ളൂ. അതിനകത്ത് അവിടെ കാണുന്നുണ്ട് അഭാവം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ കാണുന്നില്ല അതിനകത്ത്. അതുകൊണ്ട് കർമ്മത്തിന്റെ ഫലം ആണ് മോക്ഷം എന്നുള്ളതിന് ഭാഷകാരം വിശദീകരിക്കുന്നു. ഞാൻ വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. യഥാഹി അഭിന്ന വിഭാവ ഘടപ്പെടാതിഭർ വിശേഷത്തെ ഭിന്നൈവ ഘടഭാവ പടഭാവ ഇത്യവും നിർവിശേഷുഭാവ ക്രിയാഗുണയോഗ ദ്രവ്യാധികം വികല്പ്യത. ഭാവത്തെ കുറിച്ച് പറയുന്നു, ഭാവം അഭിന്നമാണ്, സത്ത അല്ലെങ്കിൽ ഉമ്മ അഭിന്നമാണ്, ഓരോ വസ്തുവിനും അനുഭവിക്കുന്ന ഉമ്മ ഏകമാണ്. പുസ്തകമുണ്ട്, മേശയുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ പുസ്തകത്തിനൊരു പേര് ഉമ്മ, മേശയ്ക്ക് മറ്റൊരു ഉമ്മ, അങ്ങനെയല്ല. ഒരേ ഒരു ഉമ്മ സർവവസ്തുത്തിനൂടെയും പ്രകടമാവുകയാണ് എന്നിരിക്കുന്ന നമ്മൾ അതിനെ വേർതിരിച്ച് പറയുന്നു, ഇത് വസ്ത്രത്തിന്റെ അസ്തിത്വം, ഇത് പുസ്തകത്തിന്റെ അസ്തിത്വം, ഇത് മേശയുടെ അസ്തിത്വം. എന്നിട്ട് പറയുന്നു, ആ ഇവിടെ പുസ്തകം ഉണ്ട്, ഇവിടെ പുസ്തകമില്ല, ഇവിടെ മേശയുണ്ട്, മേശയില്ല. എവിടെയെങ്കിലും അവിടെ നമുക്ക് അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയുന്നുണ്ടോ? പുസ്തകമുണ്ട്, പുസ്തകമില്ല എന്ന് പറയുമ്പോൾ നിഷേധിക്കാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? സർവത്ര അനുസ്യൂതമായിരിക്കുന്ന ഒന്നാണ് അസ്തിത്വം. എവിടെയെങ്കിലും നമ്മൾ പുസ്തകമില്ല എന്ന് പറയുമ്പോൾ അവിടെ എന്തുകൊണ്ട്? അസ്തിത്വമുണ്ട്. അഞ്ചാമയും ഒരു അസ്തിത്വത്തിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് അസ്തിത്വത്തെ നിഷേധിക്കാൻ വയ്യെങ്കിലും, അസ്തിത്വം ഏകമാണെങ്കിലും അസ്തിത്വത്തെ നമ്മൾ നിഷേധിക്കുകയും അസ്തിത്വത്തെ പലതാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇന്നതുണ്ട്, മറ്റൊന്നുണ്ട് എന്ന് പറയുന്നു. ഭിന്നൈവ പലതുപോലെ പടഭാവ പടഭാവത്തെയും നിർവിശേഷപ്രഭാവ, ഇതുപോലെയാണ് അഭാവത്തെ സംബന്ധിച്ച്. അഭാവം നിർവിശേഷമാണ്, എന്നുവെച്ചാൽ അതിൽ ഭേദങ്ങളില്ല, അത് ഏകരൂപമാണ് അഭാവം എന്ന് പറയുന്നത്. എന്തുകൊണ്ടത് അധികം രൂപമാണ്? വസ്ത്രത്തിന്റെ അഭാവം നൂലിലുണ്ട്, എന്നുവെച്ചാൽ നൂലുകളാണ്. ആ നൂലിന്റെ അഭാവം പഞ്ഞയിലുണ്ട്, എന്നുവെച്ചാൽ അത് പഞ്ഞയാണ്. ഇങ്ങനെ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ അഭാവം ആ അധികരണ സ്വരൂപം തന്നെ. നിർവിശേഷപ്രഭാവ, അതിന് ഭേദം ഒന്നും പറയാൻ വയ്യ. എന്നാലും ക്രിയാഗുണയോഗ ക്രിയായോഗം കൊണ്ട് പറയുന്നു, അതിന്റെ ഉത്പത്തി അഭാവം ഉണ്ടാകുന്നു, അഭാവം നശിക്കുന്നു, പ്രാഗഭാവം നശിക്കുന്നു, ധ്വംസം ഉണ്ടാകുന്നു. ക്രിയായോഗമുണ്ട്, ഗുണയോഗമുണ്ട്, പറയുന്നു അഭാവത്തിന്. പറയുന്നു ഇത് ഇവിടെ ഒന്നിന്റെ അഭാവമുണ്ട്, അടുത്ത് രണ്ടഭാവമുണ്ട്, ഗുണയോഗമുണ്ട്, സംഖ്യാബന്ധം ഇതെല്ലാം പറയുന്നു. ദ്രവ്യാധിപ വികല്പ്യത, എങ്ങനെയാണ് ഉമ്മയെ വസ്തുക്കളോട് ബന്ധപ്പെടുത്തി അതിൽ വികല്പങ്ങൾ പലതാക്കുന്നു. അതുപോലെ അഭാവത്തെ സംബന്ധിച്ച് ഇതെല്ലാം നിങ്ങളുടെ കൽപ്പനകളാണ്. സംസാര നിവൃത്തി ആത്മസ്വരൂപം തന്നെ, അത് ആത്മസ്വരൂപം ജന്യമല്ല, അത് നിത്യമാണ്. നിത്യമായ ആത്മസ്വരൂപത്തെ എങ്ങനെ കർമ്മത്തിലൂടെ നേടാൻ കഴിയും? അഭാവ ഉത്പലാധിപ വിശേഷം സഹഭാവി പറയുന്ന അനുഭവം അങ്ങനെയാണല്ലോ. പുസ്തകത്തിന്റെ അഭാവം, മേശയുടെ അഭാവം എന്നൊക്കെ പറയുമ്പോൾ അവിടെ വെവ്വേറെ അനുഭവം ഉണ്ടല്ലോ അഭാവത്തിന്റെ. അഭാവം ഏകമാണെന്ന് അങ്ങനെ പറയാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ പുസ്തകത്തിന്റെ അഭാവം, മേശയുടെ അഭാവം എന്നിങ്ങനെ പ്രത്യേകം പറയാൻ കഴിയും. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും എന്താണ് ഉത്പലാധിപ വിശേഷണ സഹഭാവി? അത് നീലോത്പലം എന്ന് പറയുന്ന പോലെയല്ല, ഉത്പലം വിശേഷണ സഹഭാവിയാണ്. എന്നുവെച്ചാൽ അത് വിശേഷത്തോടു കൂടിയിരിക്കുന്നു. നീലോത്പലം, നീല എന്ന് പറയുന്നതിന്റെ വിശേഷങ്ങളുടെ ഗുണം, അതിന് രണ്ടിനും തുല്യമായ അസ്തിത്വമുണ്ട്. ഉത്പലമുണ്ട്, അവിടെ നീലയും. ഒരിക്കലും നീലയ്ക്ക് ഉത്പലത്തെ പിരിഞ്ഞിരിക്കാൻ വയ്യ. ആ നീല നിറത്തിന് ഉത്പലത്തൊന്നും മാറാൻ കഴിയില്ല. അതാണ് വിശേഷണ സഹഭാവി. ഉത്പലം നീലയാകുന്ന വിശേഷണത്തോട് കൂടിയിരിക്കുന്നതാണ് സദാസമയം. അതുപോലെയല്ല വസ്തുവിന്റെ അഭാവം എന്ന് പറയുമ്പോൾ, പുസ്തകാഭാവം എന്ന് പറയുന്നത് അതുപോലെയല്ല. വിശേഷണവത്വേ ഭാവയോഗ്യ പറയുന്നു. പുസ്തകാഭാവം എന്ന് പറയുമ്പോഴും അഭാവത്തിനൊരു വിശേഷണമുള്ള പുസ്തകം. നീലോത്പലം എന്ന് പറയുമ്പോൾ ഉത്പലത്തിന് നീലം വിശേഷണം എന്നതുപോലെ, പുസ്തകാഭാവം എന്ന് പറയുമ്പോൾ അഭാവത്തിന് പുസ്തകം വിശേഷണം എന്ന് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? വ്യത്യാസമുണ്ടെന്നുകൊണ്ട് നീലോത്പലം എന്ന് പറയുമ്പോൾ രണ്ടും ഭാവങ്ങളാണ്. പുസ്തക അഭാവം എന്ന് പറയുമ്പോൾ അവിടെ ഒന്നേ ഉള്ളൂ, പുസ്തകത്തിന്റെ അഭാവം മാത്രം, പുസ്തകമില്ല. പുസ്തകത്തിലൂടെ സ്വീകരിച്ചു കഴിഞ്ഞാണ് വിശേഷമൂർത്തി ഭാവ ഏകസ്യ അഭാവം ഇല്ലെന്ന് പറയേണ്ടി. അഭാവത്തിനോടുകൂടി പുസ്തകം എന്ന് പറയുന്ന വിശേഷത്തെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടെ അഭാവമില്ലെന്ന് പറയുന്നത് എന്തുകൊണ്ട്? പുസ്തകം ഭാവപദാർത്ഥമാണ്. അതുകൊണ്ട് ഭാവവും അഭാവവും രണ്ട് സ്വഭാവത്തിലുള്ളതാണ്. ഭാവം വിശേഷത്തോടുകൂടിയിരിക്കാം, അഭാവത്തിന് അതിന് സാധ്യമല്ല. അതെന്തൊരു വിശേഷമാണ്? അതുകൊണ്ട് കർമ്മം കൊണ്ട് മോക്ഷം സാധ്യമല്ല. കർമ്മത്തിന് പ്രയോജനമില്ലെന്ന് ഞാൻ പറയുന്നു. കർമ്മത്തിന് മോക്ഷമാകുന്ന പ്രയോജനം ഇല്ല. പിന്നെന്താ കർമ്മത്തിന് പ്രയോജനം പറയുന്നു? അത് കർമ്മം, കർമ്മയോഗമായാൽ അതിന് പ്രയോജനം വരും, മറിച്ചാണെങ്കിൽ അതിന് പ്രയോജനമില്ല, മോക്ഷമാകുന്ന പ്രയോജനമില്ല എന്ന് അതിനെ നിഷേധിച്ചു. ഇനി മറ്റൊരു പക്ഷം, വിദ്യാകർമ്മ കർത്തൃ നിത്യത്വാ വിദ്യാകർമ്മ സന്താന ജനിത മോക്ഷ നിത്യത്വമിരി ചെയ്തു പറയുന്ന ഈ വിദ്യാകർമ്മം, ജ്ഞാനവും കർമ്മവും അതിന്റെ കർത്തൃത്വവും ഇതിൽ അനാദിയായി തുടർന്നു വരികയാണ്. അപ്പൊ ഈ വിദ്യാകർമ്മങ്ങളിലൂടെ ഒരുവൻ അവനെ സംസ്കരിക്കും. അവനെ സംസ്കരിച്ച് സംസ്കരിച്ച് അവനെ പരിണമിപ്പിച്ച് അവനുള്ള ദോഷങ്ങളെല്ലാം മാറ്റി സംസ്കരിച്ച് എങ്ങനെയാണ് സ്വർണം അതിനെ സംസ്കരിച്ച് അതിന്റെ കറകളെല്ലാം കളഞ്ഞ് അതിനെ ശുദ്ധമാക്കിയിടുന്നത്, അതുപോലെ വിദ്യാകർമ്മ കർത്തൃത്വം നിത്യമാണെങ്കിലും വിദ്യാകർമ്മ സന്താനജനിത മോക്ഷം അതിലൂടെ സംസ്കരിച്ച് വരുന്ന ആ വിദ്യാകർമ്മശുദ്ധി അതാണ് മോക്ഷം എന്ന് പറഞ്ഞാലോ. അങ്ങനെയും പറയുന്നുണ്ട്, മോക്ഷം എന്ന് പറയുന്നത് കർമ്മശുദ്ധിയാണ്, ജ്ഞാനത്തിന്റെ ശുദ്ധിയാണ്. അതാണ് ജ്ഞാനത്തിൽ ഇപ്പോൾ സംശയങ്ങളുണ്ട്, അജ്ഞാനമുണ്ട്, ഭ്രാന്തിയുണ്ട്, ഇതെല്ലാം മാറ്റി ജ്ഞാനത്തെ ശുദ്ധമാക്കുക. അതിനുവേണ്ടി എന്തെങ്കിലും എപ്പോഴും ജ്ഞാനവും കർമ്മവും കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവർത്തിക്കുന്ന അവിടെ കർത്തൃത്വം വേണം. അപ്പൊ ജ്ഞാനം കർമ്മം അതിനെ നിലനിർത്തുന്ന കർത്തൃത്വവും ഈ കർത്തൃത്വം നിത്യമായിരിക്കുന്നു, ആ കർത്തൃത്വത്തെ ആശ്രയിച്ച് നിത്യമായി പ്രവർത്തിക്കുന്നു. അങ്ങനെ ആ കർത്തൃത്വത്തിന്റെ സഹായത്തോടെ തന്നെ ആ കർമ്മത്തിലൂടെ തന്നെ വരുന്ന ശുദ്ധി അതാണ് മോക്ഷം. അപ്പോൾ അവൻ ശുദ്ധ കർത്താവും അവൻ ശുദ്ധ കർമ്മം കാണും, അവൻ ശുദ്ധ ജ്ഞാനം കാണും. ഇതൊക്കെയാണ് ഗംഗാസ്രോതോവത്, അതൊരു പ്രവാഹവും ഗംഗാസ്രോതസ് പോലെ. ഗംഗാസ്രോതസ് എന്താണ്? അനാദിയായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു, അനന്തമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രവാഹത്തിനൊരു നിത്യതയുണ്ട്, ആ പ്രവാഹത്തിൽ പരിണാമമുണ്ടെങ്കിൽ അത് നിത്യമാണ്, നിത്യതയെ നിഷേധിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഇന്നലെ കൊണ്ട് ഗംഗ തന്നെ ഇന്നും കാണുന്നു, പ്രവാഹം എന്ന് പറയുന്നത് ജലം മാറിപ്പോയി, പക്ഷെ ആ പ്രവാഹം അത് ഇന്നലെ കണ്ടതുപോലെ ഇന്നും പറയുന്നു ഗംഗ ഒഴുകുന്നു, നാളെയും പറയും ഗംഗ ഒഴുകുന്നു. അവിടെ പരിണാമം സംഭവിക്കുന്നു, മാറ്റം സംഭവിക്കുന്നെങ്കിലും അതിനൊരു നിത്യതയുണ്ടല്ലോ. അങ്ങനെ ഒരു ദീപം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു, പ്രതിക്ഷണം അവിടെ ദീപശിഖകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നിങ്ങൾ പറയുന്നു സ്വയം ദീപ, ആ ദീപം തന്നെ ഇന്നലെ പ്രകാശിക്കുന്ന അതേ ദീപം തന്നെ ഇന്നും പ്രകാശിക്കുന്നു, ഇന്നലെ ഒഴുകി അതേ ഗംഗ തന്നെ ഇന്നും ഒഴുകുന്നു. ഈ പ്രവാഹം ഇത് അവസാനിക്കാതിരിക്കുന്നു. ജ്ഞാനകർമ്മങ്ങളെ കർത്തൃത്വത്തെ ശുദ്ധീകരിക്കുക, ശുദ്ധീകരിക്കുമ്പോൾ ഇതിങ്ങനെ ശുദ്ധമായ ഈ പ്രവാഹങ്ങൾ വഴിക്കൊണ്ടായിരിക്കും അവസാനിക്കാം. അതാണ് മോക്ഷം, ഗംഗാസ്രോതോവത്. അതിന് പരിണാമം ഉണ്ടെങ്കിൽ അത് മോക്ഷം, മുക്തമാണ്, ശുദ്ധമായിട്ടുണ്ട്. അതുകൊണ്ട് കർമ്മം അനുഷ്ഠിക്കണം, കർമ്മം കൊണ്ട് തന്നെ ശുദ്ധമായിക്കൊണ്ടിരിക്കണം, ആ ശുദ്ധി തന്നെയായിരിക്കും മോക്ഷം എന്ന് പറഞ്ഞാൽ കർത്തൃത്വസ്യ ദുഃഖരൂപത്വമാണ്. പറയുന്നു. കർത്തൃത്വം ദുഃഖരൂപമാണ്. എങ്ങനെ കർത്തൃത്വം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങനെ സിദ്ധമാക്കാൻ പറ്റും? കർത്തൃത്വം കൊണ്ട് ശുദ്ധമാക്കാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ആത്യന്തികമായത് ദുഃഖരൂപമാണ്. എന്തുകൊണ്ട് ദുഃഖരൂപമായിരിക്കുന്നു? കാരണം അത് ഈ സംസാരത്തെ അവസാനിപ്പിക്കുന്നില്ല. സംസാരം സുഖരൂപത്തിലായാലും ദുഃഖരൂപത്തിലായാലും ആത്യന്തികമായി അത് ദുഃഖം തന്നെ. കർമ്മഫലം രണ്ടു തരത്തിലും വരാം, സുഖരൂപത്തിലും ദുഃഖരൂപത്തിലും വരാം. പക്ഷെ ആത്യന്തികമായി അതിന് നിവർത്തി സംഭവിക്കാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും ജനന മരണങ്ങൾക്ക് കാരണമായിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജനന മരണങ്ങൾ അനുസ്യൂതമായി തുടരുന്നത് കൊണ്ട് കർത്തൃത്വം ദുഃഖരൂപമാണ്. ആ കർത്തൃത്വത്തെ നിലനിർത്തിക്കൊണ്ട് ഇങ്ങനെ മോക്ഷം നേടാൻ പറ്റും. ഇനി കർത്തൃത്വത്തെ അവസാനിപ്പിച്ചാലോ കർത്തൃത്വ ഉപരിമേക മോക്ഷവിച്ഛേദ. നിങ്ങളാണ് നിങ്ങളെ കർമ്മത്തിലൂടെ സിദ്ധി വരുത്തി സിദ്ധി വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജന്മജന്മങ്ങളിൽ സിദ്ധി വരുത്തുന്നു, നിങ്ങളുടെ അറിവിനെ ശുദ്ധമാക്കുന്നു, കർമ്മത്തെ ശുദ്ധമാക്കുന്നു. അവിടെ യത്നം ആവശ്യമാണ്. കർത്തൃത്വ ബോധത്തോടുകൂടിയാണ് അത് ചെയ്യുന്നത്, അല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. കർത്തൃത്വ ബോധത്തോടുകൂടി ചെയ്യുന്നു, അങ്ങനെ ശുദ്ധി. അപ്പോ അവന് അഭിമാനം വന്നതാണ്, ഞാൻ ശുദ്ധനായി, കർമ്മം കൊണ്ട് ശുദ്ധനായി, എന്റെ ജ്ഞാനം ശുദ്ധമാണ്. അവിടെ കർത്തൃത്വം നിലനിൽക്കുന്നു. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ച് കർത്തൃത്വം ഇല്ലാതാകില്ല. നിലവിലുള്ള കർത്തൃത്വം തന്നെ ജ്ഞാനത്തിന്റെ സഹായം ഒന്നും കൂടാതെ കർമ്മം കൊണ്ടാണ് ശുദ്ധമാകുന്നത്. അങ്ങനെ ശുദ്ധമായി വരുമ്പോ ഈ കർത്തൃത്വം നശിച്ചു കഴിഞ്ഞാൽ എന്താണ് മോക്ഷവിച്ഛേദ, മോക്ഷവും ഇല്ലാതായിപ്പോ. കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ മോക്ഷത്തെ ഉണ്ടാക്കിയത്? നശിച്ചു, കാരണം നശിച്ചു, കാര്യം നശിച്ചു. നിങ്ങളുടെ ആ മോക്ഷം എന്താണ്? കർത്തൃത്വ ശുദ്ധിയാണ്. കർത്തൃത്വത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട്, കർമ്മത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് മോക്ഷത്തെക്കുറിച്ചുള്ള സർവ്വസങ്കല്പങ്ങൾ, അതേതൊക്കെ സങ്കല്പിച്ചാലും ശരി, എങ്ങനെയൊക്കെ സങ്കല്പിച്ചാലും ശരി, അതെല്ലാം യുക്തിക്ക് നിരക്കുന്നതല്ല. അതുകൊണ്ട് കർത്തൃത്വം സ്വീകരിക്കാൻ നോക്കിയില്ല, ദുഃഖരൂപത്തിലാണ്. പക്ഷെ എന്നാലും കർമ്മം ചെയ്യുന്നുണ്ടല്ലോ, പറഞ്ഞല്ലോ കർമ്മഫലമായ ആനന്ദം, ആനന്ദത്തിന് വേണ്ടി കർമ്മം ചെയ്യുന്നു. അപ്പൊ അത് സുഖമാണല്ലോ, സുഖമാണ്. പക്ഷെ അത് ദുഃഖമായി പിന്നീട് പരിണമിക്കുന്നു എന്ന് പറയാൻ, ആ സുഖത്തിന് സ്ഥായിയായി നിലനിർത്തില്ല, വീണ്ടും ദുഃഖം വരും. ആ സുഖം ദുഃഖത്തിന്റെ മുന്നോടിയാണ്. അതുകൊണ്ട് ആ സുഖത്തെയും ദുഃഖമായി കണക്കാക്കിയാൽ മതി.